അമ്മേ, അവളെവിടെ? കാണുന്നില്ലല്ലോ.
രാവിലെ തന്നെ ആരോഹ്യ കാണാത്തതിനാൽ തിരക്കിറങ്ങിയതായിരുന്നു മീനു.
കുഞ്ഞ് രാവിലെ മുതൽ സങ്കടത്തിലാണ്. ഇന്നല്ലേ 16-ാം ദിവസം, ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി അവര് വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം.
കഴുകിയ പാത്രങ്ങൾ ഓരോന്നായി സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കെ തുളസി പറഞ്ഞു,
അയ്യോ, പറഞ്ഞതുപോലെ ഇന്നാണ് 16-ല്ലേ, എന്ത് ചെയ്യും? ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
മീനുവും ആകെ മൂഡ് ഓഫ് ആയിരുന്നു.
എന്താ, രാവിലെ അമ്മായിയമ്മയും മരുവളും തമ്മിൽ ഒരു രഹസ്യ സംഭാഷണം?
കുളിച്ച് കാവിക്കൈലിയും വെള്ളപനിയിലും ഇട്ട് ടവൽ കൊണ്ട് മുടി തുടച്ചുകൊണ്ട് ആരോ ചോദിച്ചു,
ഡാ മോനെ, ഇന്നാണ് ആരോഹിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും 16. കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതാ, കുഞ്ഞാകെ സങ്കടപ്പെട്ടിരിക്കുക.
തുളസി പറഞ്ഞത് കേട്ട് ആരവിന്റെ മുഖം മങ്ങി.
എന്താ അമ്മ ഈ പറയുന്നത്, എനിക്ക് സങ്കടമൊന്നുമില്ല.
പെട്ടെന്ന് ആരോഹിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടലോട് അവൾ നോക്കി. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൾ തേങ്ങിക്കരയുകയാണെന്ന് അവന് മനസ്സിലായി.
എന്തിനാ മോളെ കള്ളം പറയുന്നത്?
തുളസി അവരുടെ നെറുകയിൽ തലോടി.
അവള് പറഞ്ഞില്ലേ സങ്കടമൊന്നുമില്ലെന്ന്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം?
ദേഷ്യത്തോടെ ആരോ അകത്തേക്ക് കയറിപ്പോയി. അവൻ പോയ വഴിയിലേക്ക് നോക്കി നിൽക്കെ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. പൂന്തോട്ടത്തിന് നടുക്കുള്ള ഊഞ്ഞാലിൽ ഇരിക്കുകയായിരുന്നു അവൾ. എത്രയൊക്കെ പുറമെ അഭിനയിച്ചാലും അവളുടെ ഉള്ളം നീറുകയായിരുന്നു. തന്റെ അമ്മക്കും മുത്തശ്ശിക്കും വേണ്ടി അവസാന കർമ്മം ചെയ്യാൻ സാധിക്കാത്തതിൽ അവൾക്ക് പുച്ഛം തോന്നി. കണ്ണുകളടച്ച് പുറകിലേക്ക് അവൾ ചാഞ്ഞു. നിർത്താതെയുള്ള ഹോൺ ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. മുമ്പിൽ ബൈക്കുമായി നിൽക്കുന്ന ആരവിനെ കണ്ടതും അവളുടെ ഉള്ളം തെളിഞ്ഞു.
നോക്കിയതുകൊണ്ട് വന്ന് കയറി.
അധികാരത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ട് ആരോഹി ബൈക്കിലേക്ക് കയറി.
എവിടെ പോവാ?
പതിഞ്ഞ ശബ്ദത്തോടെ അവൾ ചോദിച്ചു.
നിന്റെ അമ്മായിയപ്പന് പെണ്ണാലോചിക്കാൻ.
ഹെൽമെറ്റ് തലയിലേക്ക് വെച്ച് ദേഷ്യത്തോട് ആരോ പറഞ്ഞു,
ദേ എന്റെ അമ്മായിപ്പനൊന്നും പറയണ്ട കേട്ടോ, പാവം, അത് മന്ത്രികസയിലിരുന്ന് ഭരിച്ചോട്ടെ.
ആരോഹി പറഞ്ഞത് കേട്ട് ആരോ ചിരിച്ചു. അവൻ നേരെ പോയത് ആരോഹിയുടെ കുടുംബത്തിലേക്കാണ്. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരവിടെ എത്തി. ആ വീട് കണ്ടതും ആരോഹിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവളുടെ കൈകൾ അവന്റെ മുതുകിലായിരുന്നു. ആരോ ആ മുറ്റത്തിന്റെ നടുക്കായി ബൈക്ക് നിർത്തി. അവർക്കൊപ്പം വേറെ ഒരു കാറും കൂടി അവിടേക്ക് വന്നു. ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിഖിൽ ഇറങ്ങിയത് കണ്ടതും ആരോഹി ആരവിനെ നോക്കി.
എടാ നായേ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ വീട്ടിൽ കാലൂത്താൻ.
അകത്തിന്നും അവളുടെ അമ്മാവൻ ദേഷ്യത്തോടെ ഇറങ്ങി വന്നു. അയാളെ കണ്ടതും ആരോഹി ഭയത്താൽ ആരവിന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. ആരോ ഒന്നും മിണ്ടാതെ നിഖിലിനോട് ഡോർ തുറക്കാനായി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഡോറ് തുറന്ന് കറമിയിറങ്ങിയതും ആരോഹിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു.
ചേട്ടാ, ഇതാണ് മകള്, ഇവളാണ് കർമ്മം ചെയ്യുന്നത്. ചേട്ടൻ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ കാറിലുണ്ട്.
അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആരോ പറഞ്ഞു. അത് കേട്ടതും നിഖിൽ കാറിൽ നിന്നും ഓരോരോ സാധനങ്ങൾ വെളിയിലേക്ക് വെച്ചു.
നിർത്തടാ നിന്റെ തോന്നിയാസം, അവനൊരു കർമ്മം ചെയ്യല്.
ശരൺ പ്ലാസ്റ്റർ ഇട്ട കൈയുമായി അകത്തിന്നും മോടി വന്ന് കർമ്മി ഒരുക്കിയ സാധനങ്ങൾ കാലുകൊണ്ട് തട്ടിമാറ്റാനായി തുനിഞ്ഞു. അപ്പോൾ തന്നെ ആരോ അവന്റെ കാലാൽ ശരണിനെ തൊഴിച്ചു മാറ്റി. പെട്ടെന്ന് കിട്ടിയ തുഴയുടെ ആഘാതത്തിൽ ശരൺ താഴേക്ക് വീണു.
ദേ നിന്റെ മറ്റേ കൈ കൂടി ഓടിക്കാൻ എനിക്ക് അറിയാമയ്യായിട്ടല്ല, എന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്.
ശരണിന്റെ നെഞ്ചിലേക്ക് ചവിട്ടിക്കൊണ്ട് ഭീഷണിയുടെ സ്വരത്തോട് ആരോ പറഞ്ഞു,
മോനെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കുഞ്ഞിനെ തല്ലുന്നോ.
ആരോഹിയുടെ അമ്മാവൻ ആരവിനെ തള്ളി മാറ്റി.
എന്താ പറഞ്ഞ്, ഇയാളുടെ വീടോ? എവിടെ, എങ്ങനെ? ഈ വീടിന്റെയും നിങ്ങളിപ്പോ അനുഭവിക്കുന്ന സ്വത്തുകൾക്കും ഒരേ ഒരു അവകാശിയുള്ളൂ, ആരോഹി, അതായത് എന്റെ ഭാര്യ.
ആരവിന്റെ ആ വാക്കുകൾ ആരോഹിയുടെ മനസ്സിലേക്ക് ഒരു കുളിർത്തന്നലായി പെയ്തിറങ്ങി. തന്റെ ഭാര്യ എന്നുള്ള വാക്ക് അവന്റെ വായിൽ നിന്ന് ഉയർന്നതും അവനോടുള്ള സ്നേഹം പതിന്മടങ്ങായി വർദ്ധിച്ചു അവളുടെ ഉള്ളിൽ.
എന്താടാ, എന്തെങ്കിലും സംശയമുണ്ടോ? ഇവള് വിചാരിച്ച ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടാം. ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം അച്ഛനും മോനും എന്റെ നേരെ ഇറങ്ങി പുറപ്പെടാൻ.
ആരവിന്റെ വാക്കുകൾ ശരണിലും അമ്മാവനിലും ഞെട്ടൽ ഒളിവാക്കി. എല്ലാ ചടങ്ങുകളും ഭംഗിയായി ചെയ്തതും ആരോഹിയുടെ മനസ്സ് ശാന്തമായി.
അച്ഛ, അമ്മേ, മുത്തശ്ശി, നിങ്ങൾ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട.
എനിക്ക് കൂട്ടായി, തണലായി എന്റെ ഭർത്താവുണ്ട്. താലി കെട്ടിയില്ലെങ്കിലും ഞാനിന്ന് ആരവിനെ എന്റെ ഭർത്താവായി തന്നെ കാണുന്നു. നിറ കണ്ണുകളോടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും പട്ടടയിൽ തൊഴുതിട്ട് ആരോഹി തിരികെ നടന്നു.
ആ, അവളുടെ ഒരു പൂങ്കണ്ണീര്! സ്വന്തം അമ്മയുടെ മുത്തശ്ശിയുടെ ചിതേരിയുന്നതിന് മുന്നേ കാമുകനെ പിടിച്ച് മുറി കയറ്റിയവളാ, ഇപ്പൊ വലിയ കണ്ണീരൊഴുക്കിക്കൊണ്ട് നടക്കുന്നു. ആരെ കാണിക്കാനാടി നീ അഭിനയിക്കുന്നത്?
ആരോഹിയുടെ അമ്മയുടെ വാക്കുകൾ കേട്ട ആരോഹിയുടെ പാദങ്ങൾ നിശ്ചലമായി. അവർ പറഞ്ഞു നിർത്തിയതും ആരവിന്റെ കൈ ശരണിന്റെ കവിളിൽ പതിഞ്ഞു.
ഇത് നിന്റെ അമ്മക്കുള്ള മറുപടിയാണ് കേട്ടോടാ. ഇനി നിങ്ങളുടെ പുഴുത്ത നാക്കുകൊണ്ട് എന്റെ പെണ്ണിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാ പിന്നെ നിങ്ങൾ കാണുന്നത് ഈ ആരവിനായിരിക്കില്ല.
ചൂണ്ടുവിരൽ ചൂണ്ടി അവൻ സംസാരിക്കുമ്പോൾ ദേഷ്യത്തിൽ അവന്റെ കൈകൾ വിറക്കുകയായിരുന്നു.
ഇങ്ങോട്ട് വാടി.
അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരോ ബൈക്കിനടുത്തേക്ക് നടന്നു. ആരോഹിയുടെ കണ്ണുകൾ അവന്റെ മുഖത്തായിരുന്നു. അവൾ ആദ്യമായെന്നപ്പോൾ അവനെ നോക്കി നിന്നു. വണ്ടി നീങ്ങി തുടങ്ങിയതും അവളുടെ കൈ അവന്റെ തോളിലേക്ക് വെച്ചു. ആ ഒരു സ്പർശനം മാത്രം മതിയായിരുന്നു ആരവിന്റെ ഉള്ളിലെ ദേഷ്യത്തെ തണുപ്പിക്കാനായി. അവർ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. എല്ലാവരും സ്വീകരണ മുറിയിൽ തന്നെ അവരെ കാത്തിരിക്കുകയായിരുന്നു. സുകുമാറും വന്നിട്ടുണ്ടായിരുന്നു.
എല്ലാം ഭംഗിയായി കഴിഞ്ഞോ മോനെ?
അവർ ഇരുവരെയും കണ്ടതും സുകുമാർ ചോദിച്ചു.
ആ, എല്ലാം നല്ലതായി കഴിഞ്ഞു. അച്ഛാ, എന്തു പറ്റിന്ന് വരാനായി?
ആരോ എല്ലാവരെയും സംശയത്തോടെ നോക്കി.
അത് പിന്നെ നീ ഒരു ചെറിയച്ഛനാവാൻ പോവാ,
തുളസി പറഞ്ഞത് കേട്ട് ആരോവും ആരോഹിയും ഒരുപോലെ ഞെട്ടി. സന്തോഷത്താൽ ആരോഹി മീനുവിനെ കെട്ടിപ്പിടിച്ചു.
അയ്യോടാ കൊച്ചു കള്ളൻ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ തലകുനിച്ചിരിക്കുന്ന കണ്ടില്ലേ? തലങ്ങോട്ട് നിവൃത്തിടോ വക്കീലേ.
തലകുനിച്ചിരിക്കുന്ന നീരവിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗൗരവ് പറഞ്ഞു. രാത്രിയിൽ പതിവ് പോലെ ടെറസിൽ വന്ന ആരോ കണ്ടത് അവിടെ ഇരിക്കുന്ന ആരോഹിയാണ്. നിലാവിന്റെ വെളിച്ചത്തിൽ കാണുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി നിന്നു. നിലാവിനേക്കാളും ഭംഗി നിനക്കാണ് പെണ്ണെ, ആരോ പതിയെ മന്ത്രിച്ചു. ആരോഹി തിരിഞ്ഞു നോക്കിയതും തിരികെ പോവാൻ തുടങ്ങുന്ന ആരവിനെയാണ് അവൾ കണ്ടത്.
ആരോ,
അവൾ ഉറക്കെ വിളിച്ചു.
പെട്ട്,
അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി.
ആരോ പോവാതെ
അവൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
എന്താ കാര്യം?
ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അവൻ ചോദിച്ചു.
ഇവിടെ വാ.
അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി. വെളുത്ത് വലിയൊരു ക്യാൻവാസ് അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അതിനടുത്തായി തന്നെ കുറച്ച് ചായങ്ങളും.
ഇതെന്താ?
ആരോ സംശയത്തോടെ നോക്കി.
എന്നെ വരക്കാൻ പഠിപ്പിക്കാമോ?
അവൾ ഒരുപാട് ആശയോടെ അവനെ നോക്കി.
ഒന്ന് പോയി, പാതിരാത്രിക്കാണ് അവിടെ ഒരു വര.
അവൻ ദേഷ്യത്തോടെ പോയി. അവൻ പോകുന്ന കണ്ടതും ആരോഹി സങ്കടത്തോടെ നോക്കി.
നീ പോടാ പട്ടി, ഞാൻ തന്നെ വരക്കും, നോയിക്കോ.
ആരോഹി ദേഷ്യത്തോടെ ബ്രഷ് ചായത്തിൽ മുക്കി ആ ക്യാൻവാസിൽ എന്തൊക്കെയോ കുത്തി വരച്ചു. പെട്ടെന്ന് അവളുടെ കൈകൾ നിശ്ചലമായി. അവളുടെ കൈകൾക്ക് മുകളിലായി ആരവിന്റെ കൈകൾ പതിഞ്ഞു. അവന്റെ ചുടുനിശ്വാസം ആരോഹിയുടെ കഴുത്തിൽ തട്ടി. വിടർന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന അവളിലേക്ക് അവൻ കൂടുതൽ അടുക്കുന്നതായി തോന്നി.
എനിക്കറിയായിരുന്നു വരുമെന്ന്,
അവൾ പതിയെ പറഞ്ഞു. ആരോ ഒന്നും മിണ്ടിയില്ല. അവളുടെ കൈകളുടെ നിയന്ത്രണം അവന്റെ കൈകളിലായി. ചായങ്ങൾ ഓരോന്നായി മാറി മാറി ക്യാൻവാസിലേക്ക് പതിഞ്ഞു. അവൾ കുത്തി വരച്ചിരുന്ന ക്യാൻവാസിൽ അവൻ മനോഹര ചിത്രം തീർത്തു. നദിക്കരയിൽ കയ്യോട് കൈ ചേർത്ത് പിടിച്ച് സൂര്യോദയം കാണുന്ന സ്ത്രീയും പുരുഷനും. ആരോ ആർദ്രമായി അവൾ നോക്കി. ആരോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൾ അവന് നേരെ തിരിഞ്ഞു.
എന്താ?
ആരോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പഠിച്ചു. അന്ന് ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ സാരി? അവൾ പൂർത്തിയാവുന്നതിന് മുമ്പേ അവൻ്റെ കയ്യാൽ അവളുടെ വാപൊത്തി. കയ്യിലെ ചായം അവളുടെ മുഖത്തേക്ക് പടർന്നു.
ഒരിക്കലും നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചല്ല, അതിനെനിക്ക് കഴിയില്ല. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം.
പറയുമ്പോൾ ആരവിൻ്റെ കണ്ണുകൾ എന്തെന്നില്ലാ നിറഞ്ഞു. എന്നെക്കാളേറെ ഞാൻ വിശ്വസിക്കുന്നത് നിന്നെയാണ്. ആരവിൻ്റെ കണ്ണുകളിൽ നോക്കി അവൾ പറഞ്ഞതും അവൻ അവളിൽ നിന്ന് അകന്നു മാറി. മനസ്സിലെ സന്തോഷങ്ങളെല്ലാം മടക്കി പിടിച്ച് അവൻ അകത്തേക്ക് പോയി. പ്രണയിക്കാൻ പ്രയാസമില്ല പെണ്ണെ, പക്ഷേ നിന്നിലെ പ്രണയത്തെ അവഗണിക്കുമ്പോൾ ഉരുകുന്നത് മൊത്തം ഞാനാണ്. ആരവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മൂന്നാം വർഷം തുടങ്ങുന്നതിന് മുമ്പെയുള്ള സെമസ്റ്റർ ബ്രേക്ക് ആയതുകൊണ്ട് ആരോഹിക്ക് കോളേജിൽ പോകേണ്ടിയിരുന്നില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് അവളുടെ അച്ഛൻ കുടുംബത്തിൽ നിന്ന് എല്ലാവരും മീനുവിനെ കാണാനായി വന്നു. കുടുംബത്തിൽ ശേഖരനും മഞ്ജുളക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു ആരോഹിയുടെയും ആരവിൻ്റെയും രജിസ്റ്റർ മാരേജ്. ശേഖരനും മഞ്ജുളക്കും ഒപ്പം ശ്യാമയും മകൻ ഗോവിന്ദും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ശ്യാമ ഉണ്ടെന്നറിഞ്ഞതും ആരോഹി വെളിയിലേക്ക് ഇറങ്ങാനായി മടിച്ച് മുറിയിൽ തന്നെ ഇരുന്നു. പക്ഷേ അവളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ശ്യാമ അവൾ തിരക്കി മുറിയിലേക്ക് വന്നു.
ആരോഹി, മോൾക്ക് അപ്പച്ചിയോട് പിണക്കാണോ?
അവളുടെ നെറുകയിൽ സ്നേഹത്തോട് തലോടിക്കൊണ്ട് ശ്യാമ ചോദിച്ചു.
ഏയ് അല്ല അപ്പച്ചി, ഞാൻ എന്തിനാണ് അപ്പച്ചിയോട് പിണങ്ങുന്നത്?
എല്ലാം അറിഞ്ഞപ്പോൾ വരാനായി കൊതിച്ചതാണ്. പക്ഷെ ഞാനിവിടെ ഇല്ലായിരുന്നു, ഗോവിന്ദിനോടൊപ്പം ബാംഗ്ലൂരിലായിരുന്നു.
മോൾ ഇതുവരെ ഗോവിന്ദിനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ?
ശ്യാമ വെളിയിലേക്ക് നോക്കി ഉറക്കി വിളിച്ചു. അകത്തേക്ക് സുമുഖനായ ചെറുപ്പക്കാരൻ വന്നു.
ഇതാണ് ആരോഹി, നീ കുഞ്ഞിലെ കണ്ടതല്ലേ, നിന്റെ മുറപ്പെണ്ണ.
ശ്യാമയുടെ ആ ഒരു പരിചയപ്പെടുത്തൽ ആരോഹിക്ക് അത്രയ്ക്കും ഇഷ്ടമായില്ല.
ഹായ്, മീനുവിന്റെ മാരേജിന് എനിക്ക് വരാൻ പറ്റിയില്ല, അതാണ് തമ്മിൽ കാണാതിരുന്നത്,
ഗോവിന്ദ് തന്റെ വലതുകര നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആരോഹിയും മര്യാദയുടെ പേരിൽ അവന് കൈകൊടുത്തു.
എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം.
ശ്യാമ വെളിയിലേക്ക് ഇറങ്ങി. ഗോവിന്ദ് എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ടെങ്കിലും ആരോഹിക്കാതൊന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ആ മുറിയിൽ ആദ്യമായി അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി.
നിന്നെ അമ്മ വിളിക്കുന്നു.
പെട്ടെന്നുള്ള ആരവിന്റെ ശബ്ദം കേട്ടതും ഗോവിന്ദനോടൊന്ന് പറയുക പോലും ചെയ്യാതെ അവൾ വെളിയിലേക്ക് ഓടി.
ആഹാ, പുതിയ ആളുകളല്ലോ, മുറച്ചെറുക്കനാണല്ലേ?
ആരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ അതെ, മുറച്ചെറുക്കനാ, എന്തേ പിടിച്ചില്ലേ? അവന്റെ ചോദ്യം കേട്ട് അരിശത്തോട് ആരോഹ് സ്വീകരണ മുറിയിലേക്ക് പോയി. അവിടെ എല്ലാവരും കൂടി ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു.
മോളെ ആരോഹി, നീയും ഞങ്ങളുടെ കൂടെ വാ, അവിടെ അല്ലേ നിന്റെ വീട്.
മുത്തശ്ശി പറഞ്ഞത് കേട്ട് ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, അവൾ ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾക്കൊരു കൂട്ടാവുമല്ലോ. തുളസിയുടെ മുഖം വാടി.
മോളെ, ഇതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളാവും. പ്രായം തികഞ്ഞൊരു പെണ്ണല്ലേ? അതുമല്ല, കാവില പൂജയുടെ അവസാന ദിവസം വേണം കുട്ടികളുടെ കല്യാണക്കാരെ എല്ലാവരെയും അറിയിക്കാൻ.
മുത്തശ്ശി പറഞ്ഞത് കേട്ട് ആ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി. ഏത് കുട്ടികളുടെ കാര്യം മുത്തശ്ശി പറയുന്നേ? മീനു ചോദിച്ചു.
ഗോവിന്ദിന്റെയും ആരോഹിയുടെയും.
മുത്തശ്ശി പറഞ്ഞത് കേട്ട് ആരോഹി നിറകണ്ണുകളോടെ ആരവിനെ നോക്കി. അവൻ പക്ഷേ അവളെ മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു. കുടുംബത്തിലേക്ക് പോവാനായി ബാഗിലേക്ക് തുണികൾ എടുത്തു വെക്കുകയായിരുന്നു ആരോഹി. എന്തെന്നില്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മുത്തശ്ശി പറഞ്ഞ കല്യാണക്കാര്യത്തിനേക്കാളും അധികം അവളെ വേദനിപ്പിച്ചത് ആരവിന്റെ മൗനമായിരുന്നു.
അല്ലെങ്കിൽ തന്നെ ഞാനല്ലേ പൊട്ടി.
എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ തന്ന താലി ഞാൻ കഴുത്തിൽ കെട്ടി. സ്വന്തം സ്ഥാനം മനസ്സിലാക്കാതെ അവനെ ഞാൻ സ്നേഹിച്ചു. ചിലപ്പോൾ അവനെന്നെ ഒരു നല്ല സുഹൃത്തായി മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഒരു കൈയാൽ കണ്ണീർ തുടച്ചുകൊണ്ട് ആരോഹി പതുക്കെ പറഞ്ഞു. എന്നാലും അവൻ എന്തെങ്കിലും ഒന്ന് പറയരുതായിരുന്നോ? ഒന്നുമില്ലെങ്കിലും ലീഗലി ഞാൻ അവന്റെ ഭാര്യയല്ലേ? എനിക്ക് വേറെ ആരുമില്ലെന്ന് അവനറിയില്ലേ? ഇല്ല, പറയില്ല. അവൻ എന്നോട് ദേഷ്യമായിരിക്കും. കാലമാറിനൊക്കെ സ്നേഹിക്കാൻ പോയ എന്നെ വേണം പറയാൻ. ആരോഹി ദേഷ്യത്തോടെ കയ്യിലിരുന്ന തുണി ദൂരേക്ക് വലിച്ചെറിഞ്ഞു.
എന്താണ് എന്റെ ആരുകുട്ടിക്കൊരു വിഷമം?
മീനുവിന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുടച്ച് മുഖത്ത് ചിരി പടർത്തി.
എന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഡി ഡി, നീ എന്നോട് കള്ളം പറയണ്ട കേട്ടോ.
പറ, എന്താ എന്റെ കുഞ്ഞിന്റെ വിഷമം? ഗോവിന്ദന് ഇഷ്ടായില്ലേ? നല്ല പയ്യനല്ലേ അവൻ? മീനു ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു.
ദേ, ഗർഭിണി ആയതുകൊണ്ട് മാത്രം ഇതിന് മറുപടി ഞാൻ തരുന്നില്ല. ഒരു ഗോവിന്ദ് എനിക്കങ്ങ് വേണ്ട.
ആരോഹി വീണ്ടും ദേഷ്യത്തോടെ ഓരോ തുണികൾ ബാഗിലേക്ക് വെച്ചു.
നീ എന്തിനാ എല്ലാ തുണിയും എടുത്തു വെക്കുന്നത്? കാവിലെ പൂജ കഴിഞ്ഞ് വരുമ്പോ നിന്നെ ഇങ്ങ് തിരിച്ചുകൊണ്ടുവരാടി പെണ്ണേ. എന്റെ പട്ടി വരീനി ഇങ്ങോട്ട്, ഞാൻ അവിടെ തന്നെ നിന്നോളാം. നമ്മളിവിടെ നിൽക്കുന്നൊന്നും ചിലർക്ക് ഇഷ്ടമല്ല, അതല്ലേ മൂങ്ങിയ പോലെ ഇരുന്ന്.
ആരോഹി പറഞ്ഞു നിർത്തിയതും മീനുവിന്റെ മുഖത്ത് ചിരി തെളിഞ്ഞു.
ഡി, നിന്നോട് അമ്മയും നീരവേട്ടനും ഞാനും എല്ലാരും പറഞ്ഞില്ലേ പോവേണ്ടെന്ന്? ഇപ്പൊ ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കിടന്ന് കരച്ചിൽ തുടങ്ങിയേനെ. അപ്പൊ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത്. ഇവിടുത്തെ വേറൊരാള് ശ്രീബുദ്ധന്റെ പ്രതിമയെ പോലെ മിണ്ടാതെ ഉരിയാടാതെ ഇരിപ്പുണ്ടായിരുന്നു. നോക്കിക്കോ, ഞാനിനി ഇങ്ങോട്ട് വരില്ല. ഗോവിന്ദനെയും കിട്ടി അവിടെ കൂടും.
ആഹാ, അപ്പന്റെ ആരുകുട്ടിക്ക് ആരോ മിണ്ടാത്തതിനാണോ സങ്കടം?
പിന്നല്ലാതെ അവന് വാതുറന്നൊന്നും പറയുന്നോ എന്റെ ഭാര്യയാണെന്ന്? കുബേരസ്വാമിയുടെ പ്രതിമയാണെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കുക. അടുക്കളയിൽ നിന്ന് സഞ്ജയുടെ അടുത്ത് തോളിട്ട് കൊടുക്ക്, അപ്പൊ കറക്റ്റ് ആയിരിക്കും. ആരോ കുബേരൻ.
ആരോഹിയുടെ സംസാരരീതിയും ആക്ഷനങ്ങളെല്ലാം കണ്ട് മീനു പൊട്ടിച്ചിരിച്ചു. അവൾ പതിയെ ആരോഹിയുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ പിടിച്ച് തന്റെ നേരെ നിർത്തി.
അത്രയ്ക്ക് ഇഷ്ടമാണോ?
മീനുവിന്റെ ചോദ്യം കേട്ട് ആരോഹി നാണത്താൽ തലതാഴ്ത്തി.
ആഹാ, ഇങ്ങോട്ട് നോയിക്കേ, എന്റെ ആരുവിന്റെ മോത്ത നാണം ഞാനൊന്ന് കാണട്ടെ.
മീനു ആരോഹിയുടെ താടിയിൽ പിടിച്ച് തലയുയർത്തി. ആരോഹി പുഞ്ചിരിയോട് അവളെ കെട്ടിപ്പിടിച്ചു. മീനുവിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു.
ഇഷ്ടമാണ് എനിക്ക്, ഒരുപാട്, ഒത്തിരി. എനിക്ക് കിട്ടിയ നിധിയാണ്,
ആരോഹി പതിയെ പറഞ്ഞു. മീനു സന്തോഷത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു.
ചേച്ചി, ആരവിനോട് പറയരുത് പ്ലീസ്. അവന്റെ ഉള്ളിൽ എന്നോട് എന്താണെന്ന് എനിക്കറിയില്ല.
അതറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. മീനു സമ്മതമെന്ന പോലെ തന്റെ തലയാട്ടി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. തുളസിയമ്മയോട് യാത്ര പറയാൻ നേരം അവളുടെ ഉള്ളം വിങ്ങി.
പോയിട്ട് വരാമേ.
നിറകണ്ണുകളോട് അവൾ പറഞ്ഞപ്പോൾ തുളസി ഒന്നും ഇണ്ടാ നിറകയിൽ ചുംബിച്ചു. ഗൗരവിനെയും അച്ഛനെയും ഞാൻ വിളിച്ച് പറഞ്ഞോളാം, ആരോഹി അവരോടായി പറഞ്ഞു.
പെട്ടെന്ന് വരണം കേട്ടോ,
തുളസി പറഞ്ഞതും അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആരോഹി മനഃപൂർവ്വം തന്നെ ആരവിനെ അവഗണിച്ചു. അവനെന്നു നോക്കു പോലും അവൾ ചെയ്തില്ല. ആരവിന്റെ കൈ പിടിച്ചല്ലാതെ ഇനി ഈ പടികൾ ഞാൻ കയറില്ല. പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ഉറച്ച തീരുമാനമെടുത്തു. തന്റെ പാതി തന്നിൽ നിന്നും അകന്നു പോകുന്നത് ആരവിന് സഹിക്കാൻ പറ്റിയില്ല. അവൻ ദേഷ്യത്തോടെ വെളിയിലേക്ക് പോയി. രാത്രിയിൽ തന്റെ മുറിയിലിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആരവ്. അവന്റെ മുമ്പിലുള്ള മേശപ്പുറത്ത് മദ്യക്കുപ്പിയൊരു ഗ്ലാസ് ഉരിപ്പുണ്ട്. സിഗരറ്റിന്റെ ഓരോ പഫും അതിവേഗത്തിൽ അവൻ വലിച്ചുകൊണ്ടിരുന്നു. ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കലായിരുന്നു അത്. പുറകിൽ നിന്ന് മീനുവിന്റെ ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് തന്നെ സിഗരറ്റ് താഴേക്കിട്ട് കാലുകൊണ്ട് ചവിട്ടി. മേശയുടെ മുകളിലുള്ള കുപ്പി മീനു കാണാതിരിക്കാനായി അവൻ മറഞ്ഞിരുന്നു.
എന്താ എടുത്തി?
നീ ബാൽക്കണിയിലേക്ക് വാ. അത്രയും പറഞ്ഞുകൊണ്ട് മീനു ബാൽക്കണിയിലേക്ക് പോയി. അവളുടെ പുറകിനായി ആരവും ചെന്നു.
എന്തെടുത്തി, കുറേ നാളായി ഇല്ലാതിരുന്ന ഷീലൊക്കെ പിന്നെയും തുടങ്ങിയോ?
നിർത്തിയിട്ടൊന്നുമില്ലായിരുന്നു എടുത്തി, വീട്ടിൽ വെച്ചില്ലായിരുന്നു, അതാ നിങ്ങളാരും കാണാതിരുന്ന്.
പിന്നെ ഇന്നെന്ത് പറ്റി, പതിവുകളൊക്കെ തെറ്റിയത്? വെളിയിൽ പോയി കുടിച്ചിട്ടും മതിയാവാതെ ഇവിടെ വന്നിട്ടും കുടിക്കുന്നത്?
മീനു സംശയത്തോടെ അവനെ നോക്കി.
അത് ഒന്നുമില്ല.
ആരോ തന്നെ മുഖം മാറ്റി.
ആരോ? ആരോയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് അവിടെ നെഞ്ചുപൊട്ടിയാണ് അവളിവിടുന്ന് പോയത്.
മീനു പറഞ്ഞു നിർത്തതിനു മുമ്പ് ആരോ അവളെ തിരിഞ്ഞു നോക്കി. കലങ്ങിയ കണ്ണുകൾ കണ്ടതും മീനു ആകെ പകച്ചുപോയി.
ഏട്ടത്തി, അവളെന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയിടരട്ടി ഞാനവളെ സ്നേഹിക്കുന്നുണ്ട്.
അന്ന് കോളേജിൽ വെച്ച് പലതവണ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് തോന്നിയത് ഓണം സെലിബ്രേഷനാണ്.
അവള് ഐ ലവ് യു പറയണമെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണ് എൻ്റെ മനസ്സിൽ കയറിക്കൂടി. അന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് ആൾക്കാരെ കാണിക്കാനല്ല, ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പക്ഷെ അവളുടെ പ്രതികരണവും കൂട്ടുകാരുടെ കളിയാക്കലെല്ലാം കൂടി എനിക്ക് പ്രാന്തായി.
അവളോടുള്ള ഇഷ്ടത്തെ ഞാൻ ദേഷ്യത്തെ മറച്ചു.
കോളേജിൽ വെച്ച് കണ്ടിട്ടും പരസ്പരം എന്തൊക്കെയോ കാരണങ്ങളുണ്ടാക്കി വഴക്കിട്ടുകൊണ്ടിരുന്നു.
അടി കൂടിക്കൂടി സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള സ്നേഹമെല്ലാം അവളോടുള്ള ദേഷ്യമായി മാറി.
പക്ഷെ ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു.
ദൈവനിശ്ചയം, അങ്ങനെയാണ് ഞങ്ങളുടെ കൂടിച്ചേരലിനെ ഞാൻ കണക്കാക്കുന്നത്.
നിനക്ക് അവളോട് പറയരുതാരോ, നിന്റെ ഒരു വാക്കിനായാണ് അവൾ കാത്തിരിക്കുന്നത്. നിന്റെ അവഗണന എന്തുമാത്രം അവളെ വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ?
ഏടത്തി എന്താ കരുതുന്നത്, അവളെ അവഗണിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണെന്നോ?
എൻ്റെ നെഞ്ചുരുകുന്ന് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ.
മോനെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞ്, നിങ്ങൾ പരസ്പരം മനസ്സുറക്ക്, എല്ലാം ഓക്കെ ആവും.
എനിക്ക് പേടിയാണ് എടുത്തി. ഞാനിപ്പോൾ മനസ്സുറന്ന ആരോഹിയുടെ അമ്മയുടെ അച്ഛൻ്റെ ജീവിതമായി പോകുമ്പോൾ ഞങ്ങളുടേതെന്ന്. പ്രേമിക്കുമ്പോൾ അവളവളുടെ സ്വപ്നം മറക്കും. അവളുടെ സന്തോഷം എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും. പിരിഞ്ഞ് താമസിക്കാൻ ഞാൻ അവൾ വിസമ്മതിക്കും. പക്ഷേ പ്രണയകാലഘട്ടം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും അവൾക്ക് നഷ്ടബോധം ഉണ്ടാവുന്നത്. അന്നൊരു പക്ഷേ അവളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരെയായിരിക്കും. ആ നഷ്ടബോധം മനസ്സിൽ തുടങ്ങിയ പിന്നെ അവൾക്ക് ഒരിക്കലും എന്നെ പ്രണയിക്കാൻ സാധിക്കില്ല. വീണ്ടും ആരോഹിയുടെ അമ്മയ്ക്കും അച്ഛനും സംഭവിച്ച് തന്നെ ഞങ്ങൾക്കിടയിൽ നടക്കും. ഇതിലെല്ലാം ഉപരി ആ അമ്മയ്ക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, അതെനിക്ക് നിറവേറ്റണം.
എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൈകളിലാക്കി അവൾ വരുമ്പോൾ ഞാനുണ്ടാവും, ഇരുകൈ നീട്ടി എൻ്റെ മാറോടണക്കാരായി.
പിന്നെ ഇന്നവളെ തടയാഞ്ഞത് ആ മുത്തശ്ശിക്ക് ആഗ്രഹം കാണില്ലേ തൻ്റെ കൊച്ചുമോള് കുറച്ചു ദിവസം കൂടുതൽ കിടന്ന്? അതുമല്ല, ആദ്യമായിട്ട് അവളുടെ അപ്പച്ച സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അവളുടെ മുഖത്ത് വിടുന്ന സന്തോഷം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് അവളിന്ന് അവളുടെ ഒപ്പം പോയത്.
പിന്നെ അവൾക്ക് ഈ ലോകത്ത് ഒരേ ഒരു അവകാശിയേ ഉള്ളൂ, അത് ഈ ഞാനാ.
ആരവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു.
നീ പറഞ്ഞ സത്യമാണ് ആരവ്, അവളിപ്പോൾ ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്.
പേടിക്കണ്ട, ഞാനൊന്നും പറയില്ല.
മീനു നിറഞ്ഞ മനസ്സോടെ അകത്തേക്ക് പോയി. ആരവ് അവിടെ തന്നെ നിന്നു. ആകാശത്തിൽ തെളിഞ്ഞിൽക്കുന്ന ഓരോ നക്ഷത്രങ്ങൾക്കും അവളുടെ മുഖമായി തോന്നിയവന്.
നീ എൻ്റെ കൂടെയുള്ളപ്പോൾ മാത്രമാണ് സഖി ഈ നക്ഷത്രങ്ങൾക്ക് ഭംഗി തോന്നുക. നീ ഇല്ലെങ്കിൽ വെറും പാഴത്രേ ഈ താരങ്ങളും എൻ്റെ ജീവിതവും. കണ്ണുകളടച്ച് ആരോ ഇത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു.